हरे कृष्ण
हरे कृष्ण
वेलकम माता जी सो today we are very fortunate to have our grace Urmila Devi Dasi Mataji with us. Mataji is a disciple of A.C. Bhaktivedanta Swami Srila Prabhupada. She is serving Prabhupada's movement since 1973 in different ways. We know Mataji has a PhD in education. And she has spent around 27 years in teaching primary and secondary schools, and out of which 19 years it was in school management. She was also in the faculty of Bhaktivedanta College in Belgium. She has also served BBT, Back to Godhead magazine, and GBC in different roles. These days she travels worldwide teaching Krishna consciousness. So Mataji today has agreed to speak on avoiding offenses while chanting the holy name. And I understand His Grace Gopal Gaura Prabhu, he's from Kerala, he's stationed in Kerala. He will provide the Malayalam translation for the benefit of all. So just I welcome all the people. Ellavarkkum swagatham innathe program le. Innu nammude saubhagyamaanu Hargreaves Urmila Devi Dasi Mataji nammude kude undennullathu. Mataji-ye parichayappeduthanannundengil Mataji Srila Prabhupadayude shishyanu 1973 muthal. ഇന്നലെ പല വിധത്തിലും മാതാജി ഇസ്കോണിനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാതാജിക്ക് എഡ്യൂക്കേഷനിലാണ് PhD ഉള്ളത്, ഡോക്ടറേറ്റ് ആണ് മാതാജി. 27 കൊല്ലമായിട്ട് പ്രൈമറി സെക്കൻഡറി കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ 19 കൊല്ലം സ്കൂൾ മാനേജ്മെന്റ് പ്രിൻസിപ്പൽ പൊസിഷനിലായിരുന്നു. മാത്രമല്ല ഭക്തിവേദാന്ത കോളേജ്, ബെൽജിയം രാധാദേശത്തുള്ള ഭക്തിവേദാന്ത കോളേജിന്റെ ഫാക്കൽറ്റി മെമ്പർ ആയിരുന്നു. ഇതല്ലാതെ BBT, ഇസ്കോൺ GBC, ബാക്ക് ടു ഗോഡ് മാഗസിൻ, ഇതിനെല്ലാം തന്നെ മാതാജി സെർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലോകമെമ്പാടും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാനായിട്ട് മാതാജി യാത്ര ചെയ്ത് കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ ഇന്ന് മാതാജി നമുക്കായിട്ട് ഭഗവാൻ നാമങ്ങൾ ജപിക്കുമ്പോഴത്തേക്കും അപരാധങ്ങൾ ഇല്ലാതെ എങ്ങനെ ജപിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മാതാജി ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുക. ഹിസ് ഗ്രേസ് ഗോപാൽ ഗൗരഗുരു പ്രഭു എറണാകുളത്ത് നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് മലയാളം ട്രാൻസ്ലേഷൻ നമ്പർ തരാനായിട്ട്. സോ എല്ലാവരും ഇത് ശ്രദ്ധിച്ചുകൊണ്ട് കേട്ട് പ്ലീസ് ആർ ബെനിഫിറ്റ് ഓക്കെ സോ താങ്ക് യു മാതാജി ഫോർ അക്സെപ്റ്റിംഗ് ദിസ് ഇൻവിറ്റേഷൻ ആൻഡ് ജോയിനിങ് അസ് സോ വി ആർ ഓൾ ഓഫ് അസ് ആർ വെരി ഈഗർ ടു ഹിയർ ഫ്രം യു ദിസ് പീപ്പിൾ ആർ ഫ്രം വേരിയസ് പ്ലേസസ് ഫ്രം മിഡിൽ ഈസ്റ്റ് ഫ്രം ദ സദൺ സ്റ്റേറ്റ് ഓഫ് കേരള വിൽ ഫോം ദ മെജോറിറ്റി ഓഫ് ദ ടൗൺ. So
Gopal Gaura Guru Prabhu, are you going to do a simultaneous or piece?
I think we can you can speak a little, Mataji, and I will translate quickly after that. Is that okay?
Yes, that's fine.
Thank you, Mataji.
So this is May 29th, 2020, and this is a class over Zoom with Malayam translation about the avoiding the offenses to the holy name of the Lord.
പുണ്യ ദിവസത്തില് നാം ഹരിനാമത്തിനെതിരെയുള്ള അപരാധങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള സൂം ക്ലാസ് ആണ് ചെയ്യുന്നത്.
So first we're going to list the offenses as given in the Padma Purana.
ആദ്യം പത്മ പുരാണത്തിലെ അപരാധങ്ങളുടെ പട്ടിക നാം ആദ്യം വായിക്കാം.
And we might want to know, why are we interested in understanding these offenses?
ഈ അപരാധങ്ങളെ കുറിച്ച് നാം എന്തിനാണ് അറിയേണ്ടത് എന്ന് ഒരുപക്ഷേ നമുക്ക് അത്ഭുതം ഉണ്ടാകാം.
The goal of Bhakti Yoga is to develop a personal relationship of love with the Supreme Lord Shri Krishna.
Bhakti Yoga-tinte lakshyam Paramadivyottama Purushan Shri Krishna Bhagavanumayittulla vyakti bandham sthapikkuka ennathaanu.
It is impossible to establish a personal or loving relationship with somebody when we are also offending them.
Oru vyaktiye ഒരു വ്യക്തിയുമായിട്ട് നാം ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ആ വ്യക്തിയോട് അപരാധം ചെയ്തുകൊണ്ടിരിക്കുക അത് സാധ്യമല്ല.
If we want a personal relationship of love and devotion with someone, we have to understand what they like and also what they don't like.
നമുക്കൊരു വ്യക്തിയുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ഇഷ്ടമാണെന്നും എന്ത് ഇഷ്ടമല്ല എന്നും നാം അറിഞ്ഞിരിക്കണം.
This is true in any relationship.
ഏതൊരു ബന്ധത്തിലും ഇക്കാര്യം സത്യമാണ്.
Just like right now during the lockdown, I am staying next door to my daughter and her daughter and their families.
ഉദാഹരണത്തിന് ഈ ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ എൻ്റെ മകളുടെയും അവരുടെ മകളുടെയും കുടുംബങ്ങൾക്ക് തൊട്ടടുത്താണ് താമസിക്കുന്നത്.
So I am able to go to their house every day for prasad.
അതുവഴി അവരുടെ ഗൃഹങ്ങളിലേക്ക് ദിവസവും പ്രസാദത്തിനായി പോകാൻ സാധിക്കുന്നു.
So yesterday my daughter was teaching a Bharatanatyam class over Zoom.
ഇന്നലെ എന്റെ മകൾ Zoom വഴി ഒരു ഭരതനാട്യം ക്ലാസ് എടുക്കുകയായിരുന്നു.
And so my granddaughter kept telling me, we have to be very quiet because my mother is teaching.
അപ്പോൾ എന്റെ ചെറുമകൾ പറയുന്നുണ്ടായിരുന്നു, അമ്മ പഠിപ്പിക്കുകയാണ്, അതുകൊണ്ട് നിശബ്ദമായിരിക്കണം.
And when my granddaughter's husband comes in the house, she says, "Shh, my mother is teaching. You have to be very quiet."
അപ്പോൾ എൻ്റെ മകളുടെ ഭർത്താവ് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പേരമകൾ പറയും, ശബ്ദിക്കരുത്, വളരെ നിശബ്ദമായിരിക്കുക.
So if we were going to make noise, that would be offensive to my daughter.
അപ്പോൾ അവിടെ ശബ്ദമുണ്ടാക്കിയാൽ മകളോട് ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും.
And if we want a relationship with her, we have to be respectful of what she likes and what she does not like.
അവരുമായിട്ട് ആ ബന്ധം നിലനിർത്തണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും നാം അറിഞ്ഞിരിക്കണം.
This is respect and love.
ഇതാണ് ബഹുമാനവും സ്നേഹവും.
And then the little baby started to cry and immediately his father took him outside.
അപ്പോ ആ കൊച്ചുകുട്ടി കരയാൻ തുടങ്ങിയപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ ഉടനെ പുറത്തേക്ക് കൊണ്ടുപോയി.
Because we can understand, we cannot disturb when she is having this class.
കാരണം നമുക്കറിയാം ആ ക്ലാസ് നടക്കുമ്പോൾ ശബ്ദിക്കാൻ പാടില്ല.
Sometimes we may not even understand why somebody finds something disturbing.
പക്ഷെ ചിലപ്പോഴൊക്കെ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് ഒരു ചില വിഷയങ്ങൾ സ്വീകാര്യമല്ലാതിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കില്ല.
If we are visiting someone's home,
ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് സന്ദർശിക്കുമ്പോൾ,
and they may put their dishes on one shelf and their cups on another shelf.
അവരുടെ തളികകൾ, പ്ലേറ്റുകൾ ഒരു ഷെൽഫിലും കപ്പുകൾ മറ്റൊരു ഷെൽഫിലും വെക്കാം.
And in our own home, we might do it differently.
നമ്മുടെ വീട്ടിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് ഇത് ചെയ്യാം.
But because we are staying in their house, we want to respect the way that they like.
എന്നാൽ നാം അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവരുടെ രീതികൾ നാം ബഹുമാനിക്കണം.
So we are going to try to explain all of the offenses.
അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാ അപരാധങ്ങളും വിവരിക്കാൻ പോവുകയാണ്.
But even if we don't understand them,
അത് നാം പൂർണ്ണമായി മനസ്സിലാക്കിയില്ലെങ്കിലും,
still we want to deal with Krishna with proper respect and consideration.
എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണനുമായി നാം ബന്ധപ്പെടുമ്പോൾ യഥാർത്ഥ മര്യാദയോടും പരിഗണനയോടും നാം കാര്യങ്ങൾ ചെയ്യണം.
So the list is that if we are chanting the holy name, we should be respectful to the devotees of the Lord.
അപ്പോൾ നാം ഹരിനാമം ജപിക്കുകയാണെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരോട് നാം എപ്പോഴും ബഹുമാനം പുലർത്തണം.
We should not think that Krishna's name is an ordinary name, even equal to those of the great demigods.
Sri Krishna Bhagavan's name, മറ്റു ദേവതമാരുടെ നാമത്തിനു പോലും തുല്യമായി നാം കരുതരുത്.
We want to obey the spiritual master.
ആധ്യാത്മിക ഗുരുവിനെ നാം അനുസരിക്കാൻ ആഗ്രഹിക്കുന്നു.
To have great respect for the shastra.
ശാസ്ത്രത്തിനോടും അതീവ ബഹുമാനം നാം ആഗ്രഹിക്കുന്നു.
Not to give some materialistic understanding of Krishna's name.
Krishna's name is a bhautikamaya vyakhyanam nam nalgan agrahikkirathu.
To respect that the glories of the holy name are true.
Hari namathinte mahatmyangal satyamanennu nam vishwasikkanam.
Not use the name as a mechanism to get free of our sins so that we can just sin over and over again.
നമുക്ക് വീണ്ടും വീണ്ടും പാപങ്ങൾ ചെയ്ത് ആ പാപങ്ങളിൽ നിന്ന് സ്വയം മുക്തനാകാൻ ഒരു മാധ്യമമായി നാം ഹരിനാമത്തെ ഉപയോഗിക്കരുത്.
To understand that chanting the holy name has nothing to do with religious rituals for material piety.
ഭൗതികമായ പുണ്യം നേടാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള യജ്ഞങ്ങൾ അതിന് സമാനമായി ഹരിനാമത്തെ നാം കരുതരുത്.
To preach the glories of the holy name only to those who are faithful and receptive.
ഈ ഹരിനാമത്തിനോട് വിശ്വാസവും സ്വീകാര്യതയും ഉള്ള വ്യക്തികൾക്ക് മാത്രം ഇതിന്റെ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കുക.
We should chant with great attention.
വളരെ ശ്രദ്ധയോടെ നാം ജപിക്കണം.
And we should chant with surrender, giving up our material attachments.
നമ്മുടെ ഭൗതിക ആസക്തികളെല്ലാം ഉപേക്ഷിച്ച് ശരണാഗതി ഭാവത്തിൽ നാം ജപം ചെയ്യണം.
Let's look, we don't have enough time to discuss any of these in depth.
ഇതെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്യാനുള്ള സമയം നമുക്കില്ല.
I have written a book about avoiding these offenses.
ഈ അപരാധങ്ങളിൽ നിന്നും സ്വയം ഒഴിവാകാൻ ഒരു പുസ്തകം മാതാജി എഴുതിയിട്ടുണ്ട്.
I put a link in the chat window.
ഈ സൂമിന്റെ ചാറ്റ് വിൻഡോയിൽ ഒരു ആമസോൺ ലിങ്ക് കാണാം അതിനെ കുറിച്ച്.
So if you can read or understand English, the book is available there.
ഇംഗ്ലീഷ് ഭാഷയിലാണ് ഈ പുസ്തകം, അത് വായിക്കാം.
It's also available from Amazon in Spanish.
ഇതുകൂടാതെ സ്പാനിഷ് ഭാഷയിലും ലഭ്യമാണ്.
If anyone wants to translate it into Malayalam, then that would be very nice also.
മലയാളത്തിൽ ഇത് വിവർത്തനം ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും.
So what does it mean that we should not blaspheme the devotees of the Lord?
അപ്പോൾ നാം ഭക്തന്മാരെ നിന്ദിക്കരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്?
So the Skanda Purana says there are 6 ways to blaspheme the devotees of God.
ഭഗവാന്റെ ഭക്തന്മാരെ നിന്ദിക്കാൻ 6 വഴികളുണ്ട് എന്ന് സ്കന്ദ പുരാണം പറഞ്ഞു തരുന്നു.
One is if you kill a devotee.
ഒരു ഭക്തനെ വധിക്കുക.
Like Hiranyakashipu tried to kill Prahlad.
ഹിരണ്യകശിപു പ്രഹ്ലാദനെ വധിക്കാൻ ശ്രമിച്ചു.
To speak lies against a devotee.
ഒരു ഭക്തനെതിരെ കളവ് പറയുക.
To be envious of a devotee.
ഭക്തനെ നോക്കി അസൂയപ്പെടുക.
To get angry at a devotee.
ഭക്തനോട് ക്രോധിക്കുക.
To avoid offering respects or obeisances to a devotee.
ഭക്തനോട് ബഹുമാനമോ നമസ്കാരമോ അർപ്പിക്കാതെ ഇരിക്കുക.
Or to not feel joy upon seeing a devotee.
ഒരു ഭക്തനെ കാണുമ്പോൾ ആനന്ദം തോന്നാതിരിക്കുക.
Now this doesn't only mean joy at people in our tradition who are first class.
നമ്മുടെ സമ്പ്രദായത്തിന് വളരെ ഉന്നതരായ ഭക്തന്മാരെ കാണുമ്പോൾ മാത്രം സന്തോഷം തോന്നുക എന്നല്ല ഇതിന്റെ അർത്ഥം.
We should feel joy whenever we see anyone worshiping God in any tradition.
ഏത് സമ്പ്രദായമായാലും ഈശ്വരനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ നാം സന്തോഷിക്കണം.
We should feel joy at seeing devotees of the Lord even if they have done or said something to have hurt us.
ഒരു പക്ഷേ അവർ പറഞ്ഞതിൽ നാം കുറച്ച് വൈഷമ്യമോ ദുഃഖമോ നമുക്ക് തോന്നിയാലും അങ്ങനെയുള്ള ഭക്തന്മാരെയും കണ്ടാൽ നാം സന്തോഷിക്കണം.
And as Krishna says in the 30th verse of the 9th chapter of the Bhagavad Gita, we should also respect as devotees those who had some problem in their spiritual life.
Sri Krishna Bhagavan Bhagavad Gita 9th adhyayam 30th shlokathil parayunnathu pole ini oru bhaktane തന്റെ ആധ്യാത്മിക ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അങ്ങനെയുള്ള ഭക്തരെ കണ്ടാലും നാം സന്തോഷം പ്രകടിപ്പിക്കണം.
Now why is this so important to our spiritual life?
എന്തുകൊണ്ടാണ് ഈ തത്വം ഇത്രയും നമ്മുടെ ജീവിതത്തിന് പ്രധാനം?
It's very easy to understand.
വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ.
If someone has a child, we cannot be their friend if we are offending their child.
ഒരു വ്യക്തിക്ക് ഒരു കുഞ്ഞുണ്ടെന്നിരിക്കട്ടെ, ആ കുഞ്ഞിനെ നിന്ദിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ സുഹൃത്താകാൻ നമുക്ക് സാധ്യമല്ല.
Even if their child has some problem,
ആ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി,
or has offended us in some way,
ആ കുഞ്ഞ് നമ്മളെ നിന്ദിച്ചു എങ്കിൽ പോലും,
the parent will not like us if we are critical of their child.
ആ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിനെ നാം നിന്ദിക്കുന്നത് ഒരിക്കലും ഇഷ്ടമാകില്ല.
And it is the good wishes of the other devotees that endear us to Krishna's hearts.
മറ്റു ഭക്തന്മാരുടെ ഒരു അവരുടെ എന്താണ്,
the good wishes of the devotees is what endears us to the heart of Krishna.
മറ്റു ഭക്തന്മാർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മളിലേക്ക് ആകർഷിക്കുന്നത്.
And we might say, well, can't we criticize devotees when they have faults?
അപ്പോൾ നമുക്ക് ചോദിക്കാം, ഭക്തന്മാരിൽ തെറ്റുണ്ടെങ്കിൽ അത് തെറ്റ് കാണിക്കുന്നത് ശരിയല്ലേ?
Of course, Prabhupada says that if we call a thief, that is not fault finding.
ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്, ഒരു കള്ളനെ കള്ളൻ എന്ന് വിളിക്കുന്നത് തെറ്റല്ല.
But still, we should not hate the devotee, even if they have done something wrong.
എന്നാൽ ഭക്തന്മാർ തെറ്റ് ചെയ്താൽ പോലും ആ ഭക്തരോട് നമുക്ക് വിദ്വേഷം ഉണ്ടാവരുത്.
We know how difficult it is for us to correct our own faults.
നമ്മുടെ സ്വയം നമ്മുടെ തെറ്റുകൾ തിരുത്താൻ എത്ര പ്രയാസമാണെന്ന് നമുക്കറിയാം.
And we are hoping that people are merciful to us.
നമ്മൾ പ്രതീക്ഷിക്കുന്നു മറ്റെല്ലാവരും നമ്മളോട് കാരുണ്യം കാണിക്കണമെന്ന്.
Similarly, we should extend mercy to others.
അതേപോലെ തന്നെ മറ്റുള്ളവർക്കും നാം കാരുണ്യം നൽകണം.
And what of people who are devotees but in other religions or in other traditions?
മറ്റ് സമ്പ്രദായങ്ങളിലും മറ്റ് മതങ്ങളിലുമുള്ള ഭക്തന്മാരോട് നമുക്ക് എന്തായിരിക്കണം സമീപനം?
So we may not follow their tradition, and we may even think that their tradition has some mistaken teachings, but we can still respect that they are trying to serve God.
അവരുടെ മതം അല്ലെങ്കിൽ അവരുടെ പാത നാം പിന്തുടരണം എന്നും അർത്ഥമില്ല. അതേപോലെ അവരുടെ പാതയിൽ എന്തെങ്കിലും ചില കുറവുകൾ ഉണ്ടായി എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ എന്നാലും അവർ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു എന്നുള്ള കാര്യത്തെ നാം ബഹുമാനിക്കണം.
We should remember that the spiritual world is full of unlimited devotees.
നാം ഒരിക്കലും മറക്കരുത്, ആധ്യാത്മിക ലോകം എണ്ണമറ്റ ഭക്തന്മാരാൽ നിറഞ്ഞതാണ്.
And if we want to be to go to that spiritual world, we need to learn how to be friends with all the devotees.
അങ്ങനെയുള്ള ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ അവിടെയുള്ള എല്ലാ ഭക്തരുമായും എങ്ങനെ സ്നേഹബന്ധം പുലർത്താമെന്ന് നാം അറിയണം.
Of course, in the spiritual world there are different groups of devotees with different moods and how to serve the Lord.
ആധ്യാത്മിക ലോകത്തിൽ പല ഗ്രൂപ്പുകളുണ്ട് ഭക്തന്മാരുടെ, അവർക്ക് എല്ലാവർക്കും ഭഗവാനെ സേവിക്കാൻ പല വ്യത്യസ്ത ഭാവങ്ങളാണ്.
But everybody has respect and appreciation for every other devotee.
എന്നാൽ അവർക്ക് എല്ലാവർക്കും മറ്റുള്ളവരോട് ബഹുമാനവും ആദരവും ഉണ്ട്.
We cannot really give ourselves to the holy name without that kind of respect for the devotees.
അങ്ങനെയുള്ള ഭക്തന്മാരോടുള്ള ആദരഭാവം ഇല്ലാതെ നമുക്ക് നമ്മെ സ്വയം പൂർണ്ണമായി ഹരിനാമത്തോട് നൽകാൻ സാധിക്കില്ല.
Let's now look at the offense of being inattentive when we chant.
ഇനി അടുത്തതായി നാം അശ്രദ്ധയായി ജപിക്കുക എന്ന അപരാധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം.
Vishnu Chakravarti Thakur says that if we can just chant with attention, all of our other problems in spiritual life will be gone.
ശ്രീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നു, നാം വളരെ ശ്രദ്ധയോടെ ജപിക്കുക എന്ന ഒരു കാര്യം ചെയ്താൽ ഭക്തിയിലുള്ള മറ്റെല്ലാ തടസ്സങ്ങളും കണ്ടെത്താനും നീങ്ങും.
It's very easy to understand why being inattentive is an offense.
എന്തുകൊണ്ടാണ് അശ്രദ്ധയായി ജപിക്കുന്നത് അപരാധമാകുന്നത് മനസ്സിലാക്കാൻ എളുപ്പമാണ്.
Sometimes someone is talking to us but they're not really paying attention.
ചിലപ്പോൾ ചിലവർ നമ്മളോട് സംസാരിക്കുകയുണ്ടായിരിക്കും പക്ഷേ അവർ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല.
They may call our name but when we say yes yes oh never mind I don't need anything.
ചിലപ്പോൾ അവർ നമ്മെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാം പക്ഷേ നമ്മൾ തിരിച്ച് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഓ ഒന്നുമില്ല എന്ന് മറുപടി പറയാറുണ്ട്.
And if they do that over and over again it would be a big disturbance.
പക്ഷേ അതേ കാര്യം വീണ്ടും വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു ശല്യമായി മാറും.
Or somebody may be talking to us and at the same time they are sending messages on their phone.
ചിലപ്പോൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫോണിൽ മെസ്സേജ് അയക്കുന്നുണ്ടാവും ചില വ്യക്തികൾ.
It's very insulting.
ഇത് വലിയൊരു വലിയൊരു അപരാധമാണ്.
We feel hurt by this kind of behavior.
ഇങ്ങനെയുള്ള പെരുമാറ്റം നമ്മളെ വേദനിപ്പിക്കും.
So how do we cure this offense?
ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം?
First of all, we should be attentive to spend a certain amount of time chanting every day, a certain number of names.
ആദ്യമായി നാം ഒരു നിശ്ചിത സമയം ഒരു നിശ്ചിത സംഖ്യ നാമം വളരെ ശ്രദ്ധയോടെ ദിവസവും ജപിക്കാൻ ശ്രദ്ധാലുവായിരിക്കണം.
Also, we should try to chant at a time and place when there are not so many distractions.
മാത്രമല്ല അത്ര ശ്രദ്ധ ലഭിക്കുന്ന ഒരു സമയവും ഒരു സ്ഥലവും നാം ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കണം.
We should try to have some friends who are attentive and serious in their own chanting.
തങ്ങളുടെ ജപത്തിൽ വളരെ ശ്രദ്ധാലുക്കളായും വളരെ ഗൗരവത്തോടെയും ഉള്ള ചില ഭക്തന്മാർ നമുക്ക് മിത്രങ്ങളായി വേണം.
And we should regularly hear the glories of the Lord's name.
മാത്രമല്ല ഹരിനാമത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് തുടരെ നാം കേൾക്കുകയും ചെയ്യണം.
Okay, now we're going to look at another interesting offense.
ഇനി വളരെ രസകരമായ ഒരു അപരാധത്തെക്കുറിച്ച് കേൾക്കാം.
This is one that Srila Prabhupada would sometimes say was the most serious offense.
Srila Prabhupada ഏറ്റവും ഗൗരവമായ അപരാധം എന്ന് വിശേഷിപ്പിക്കുന്ന ഒന്നാണ് ഇത്.
And that is when we are trying to use the name to get rid of the reactions to our sins.
നമ്മുടെ പാപപ്രതികരണങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നാം ഹരിനാമത്തെ ഉപയോഗപ്പെടുത്തുന്നതാണ് ഈ അപരാധം.
With the idea that then we can sin again and again and again.
അങ്ങനെ ചെയ്ത് കൂടുതൽ കൂടുതൽ പാപങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാം എന്ന ധാരണ.
And every time the holy name will erase our reactions.
ഓരോ പ്രാവശ്യവും പാപം ചെയ്ത ശേഷം അതിന്റെ പ്രതികരണങ്ങളെ ഹരിനാമം ഉപയോഗിച്ച് ഇല്ലാതാക്കുക.
Then we are trying to use the holy name as our servant.
അങ്ങനെ ചെയ്താൽ നാം ഹരിനാമത്തെ നമ്മുടെ സേവകനാക്കാൻ ശ്രമിക്കുന്നു.
Sometimes you see a person, they have rubbish in their hand and there is a rubbish bin and instead they throw the rubbish on the floor.
ചിലപ്പോൾ ചില വ്യക്തികളുടെ കയ്യിൽ അഴുക്കുണ്ടാവും പക്ഷേ അതെടുത്ത് അഴുക്ക് കുട്ടയിൽ ഇടുന്നതിന് പകരം പുറത്തേക്ക് അവർ വലിച്ചെറിയും.
And they expect the sweeper man, the sweeper woman to pick up the rubbish from the floor and put it in the bin.
പക്ഷേ അത് തൂപ്പുകാരൻ വന്ന് അല്ലെങ്കിൽ തൂപ്പുകാരി വന്ന് അതിനെ എടുത്ത് ആ വേസ്റ്റ് ബാസ്കറ്റിൽ ഇടാൻ അവർ ആഗ്രഹിക്കും.
So this is not the way we should use the holy name.
ഇങ്ങനെ നാം ഹരിനാമത്തെ ഉപയോഗിക്കരുത്.
We should not use the holy name like it is some sweeper man.
ഒരു തൂപ്പുകാരന്റെ സ്ഥാനത്തേക്ക് ഹരിനാമത്തിനെ നാം വെക്കരുത്.
That I am going to just throw my rubbish everywhere, do my sins everywhere and Krishna has to clean it up.
എന്റെ വൃത്തികേടുകളും എന്റെ പാപങ്ങളും ഞാൻ കൂടുതൽ കൂടുതൽ ചെയ്യും അതിനുശേഷം ഹരിനാമം വന്ന് ഇതെല്ലാം ശരിയാക്കും.
So what do we mean by a sin?
പാപം എന്ന് പറഞ്ഞാൽ എന്താണ്?
By a sin we don't just mean oh that God is some very cruel person and just is trying to restrict our happiness.
പാപം എന്നതിന്റെ അർത്ഥം ദൈവം നമ്മുടെ സന്തോഷത്തിൽ തടസ്സമിടാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രൂരനാണ് എന്നുള്ളതല്ല.
But sins are things that are bad for us.
നമുക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് പാപങ്ങൾ.
Just like there are certain foods that are healthy for us and certain types of food that will make us sick.
ഉദാഹരണത്തിന് ചില ആഹാരപദാർത്ഥങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ചിലത് ഹാനികരവുമാണ്.
And then there are certain things that aren't food at all.
ചിലത് ആഹാരമേ അല്ല ചില കാര്യങ്ങൾ.
And if we try to eat them, we will get really sick.
ആ പദാർത്ഥങ്ങൾ കഴിക്കാൻ ശ്രമിച്ചാൽ നാം വളരെ രോഗം പിടിപെടും നമുക്ക്.
But just like the little child doesn't know what is food and what is not food.
ചില കൊച്ചുകുട്ടികൾക്ക് എന്താണ് ആഹാരം എന്തല്ല എന്ന് അറിയില്ല.
So we may not always understand what is sinful.
അതേപോലെ പാപം എന്താണെന്ന് നാം ഒരുപക്ഷേ അറിയില്ല.
Now avoiding this offense doesn't mean we have to be perfect.
അപരാധങ്ങൾ ഒഴിവാക്കുക എന്ന് വെച്ചാൽ പരിപൂർണ പെർഫെക്റ്റ് ആയിരിക്കണം എന്നല്ല.
Vishwanath Chakravarti Thakur writes in Madhurya Kadambini about this offense.
Madhurya Kadambiniyil Srila Vishwanath Chakravarti Thakur ഇതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്.
That it is very common for the devotee to keep having the same problem even though they are trying to avoid it.
അതായത് ഒരു ഭക്തൻ ഒരു പ്രശ്നം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിലും അതേ പ്രശ്നം വീണ്ടും വീണ്ടും ആ ഭക്തനെ അലട്ടുന്നു. ഇത് സ്വാഭാവികമാണെന്ന് അദ്ദേഹം എഴുതുന്നു.
Krishna says the same thing to Uddhava in the 11th canto.
11th skandam Srimad Bhagavatam Sri Krishna Bhagavan Uddhavarodum idu parayunu.
Chapter 20 text 27 to 28.
Adhyayam 20 shlokam 27 28.
That the devotees of Krishna may sometimes struggle to give up sinful activities.
അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തന്മാർ പാപപ്രവൃത്തികളിൽ നിന്നും മോചിതരാകാൻ ബുദ്ധിമുട്ടും.
But if the devotee keeps worshiping the Lord, eventually everything will be okay.
എന്നാൽ ആ ഭക്തൻ വീണ്ടും ഭഗവാന്റെ സേവനത്തിൽ ആരാധനയിൽ ഏർപ്പെട്ടാൽ അവസാനം എല്ലാം ശരിയാകും.
Srila Prabhupada says the same thing in the Bhagavad Gita, chapter 3, verse 31 purport.
ഇതേ കാര്യമാണ് ശ്രീല പ്രഭുപാദ് ഭഗവത്ഗീത അധ്യായം 3 ശ്ലോകം 31 ഭാവാർത്ഥത്തിൽ പറയുന്നത്.
He says we may not always be perfect in doing all the right things and avoiding all the wrong things.
നാം എല്ലാ ശരിയായ കാര്യങ്ങൾ ചെയ്യുകയും തെറ്റായ കാര്യങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുന്നതിൽ നാം പൂർണ്ണ സക്ഷമരാകും എന്ന് പറയാൻ സാധിക്കില്ല.
Prabhupada said we should not be resentful of the principles.
എന്നാൽ ആ തത്വത്തിനോട് നാം എതിര് നിൽക്കരുത്.
We should work sincerely.
ആത്മാർത്ഥമായി നാം പ്രവർത്തിക്കണം.
We should not feel defeated by our failures.
നമ്മുടെ തോൽവികളാൽ നാം തോറ്റു പോകരുത്.
We should not feel hopeless about our failures.
നമുക്ക് നിരാശയുണ്ടാകരുത് നമ്മുടെ തോൽവികളാൽ.
Eventually we will come to pure Krishna consciousness.
കാരണം ആത്യന്തികമായി നാം പരിശുദ്ധ കൃഷ്ണാവബോധത്തിൽ എത്തുക തന്നെ ചെയ്യും.
So the fact that we struggle with things does not mean we are committing this offense.
അപ്പോൾ നാം ഈ കാര്യങ്ങളോട് നാം മല്ലിട്ട് ബുദ്ധിമുട്ടുകയാണ് കഷ്ടപ്പെടുകയാണ് എന്നുള്ളത് ഈ അപരാധം ചെയ്യുന്നു എന്ന അർത്ഥമില്ല.
It is a question of our attitude toward the name.
ഹരിനാമത്തോട് നമ്മുടെ നമുക്കുള്ള സമീപനമാണ് ഇവിടെ പ്രധാനം.
If we say I am very fallen Lord, I keep having trouble, but still I am asking you to be kind to me.
അല്ലയോ ഭഗവാനെ, ഞാൻ ഇത്രയും പതിതനാണ്, എനിക്ക് വീണ്ടും വീണ്ടും ഈ പ്രശ്നങ്ങൾ എന്നെ വന്ന് അലട്ടുന്നുണ്ട്, ദയവായി എന്നോട് കരുണ കാണിക്കൂ.
Please engage me in your service.
അങ്ങയുടെ സേവനത്തിൽ എന്നെ ഏർപ്പെടുത്തു.
That is all right.
അത് വളരെ നല്ലതാണ്.
But if we say, oh Krishna, I don't care what your rules are, I'm just going to do whatever I want and you're going to take care of everything.
പക്ഷെ നാം ഇങ്ങനെ ചിന്തിച്ചാൽ, അല്ലയോ കൃഷ്ണ, എനിക്ക് താങ്കളുടെ നിയമങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല, അത് പാലിക്കാനുള്ള മനസ്സുമില്ല, എല്ലാം താങ്കൾ നോക്കിക്കൊള്ളുക, ഇങ്ങനെ ഒരു ഭാവം തെറ്റാണ്.
Then that is an offense.
അത് അപരാധമായി തീരും.
So we're going to now look at three offenses altogether.
ഇനി മൂന്ന് അപരാധങ്ങൾ ഒന്നിച്ച് നോക്കാം.
Thinking the holy name is a pious ritual.
ഹരിനാമം ജപം എന്നുള്ളത് ഒരു പുണ്യകർമ്മമായി ചടങ്ങായി കാണുക.
Not believing the glories of the holy name.
ഹരിനാമത്തിന്റെ മഹാത്മ്യത്തെ അവിശ്വസിക്കുക.
Or giving some speculative material interpretation of the name.
അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ നിറഞ്ഞ ഒരു ഭൗതികമായ വ്യാഖ്യാനം ഹരിനാമത്തിന് നൽകുക.
Thinking the name is some pious ritual again is thinking that the name is my servant.
ഹരിനാമം ഒരു പുണ്യ ഭൗതിക കർമ്മമാണ്, ഒരു ചടങ്ങാണെന്ന് ചിന്തിക്കുന്നത് ഹരിനാമം എന്റെ സേവകനാണെന്ന് ചിന്തിക്കുന്നതിന് തുല്യമാണ്.
None of us like to be dealt with this way.
ഈ രീതിയിലൊരു വ്യവഹാരം നമുക്ക് ആർക്കും ഇഷ്ടമാകില്ല.
If somebody is making friendship with me just to use me to get something that they want.
അവർക്ക് വേണ്ട ഒരാൾക്ക് വേണ്ട എന്തോ കാര്യം സാധിക്കാൻ വേണ്ടി മറ്റുള്ള വ്യക്തിയോട് എന്നോട് സൗഹൃദം ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് ഇഷ്ടമല്ല.
The holy name is Krishna himself and chanting the holy name is meant to have a relationship with Krishna.
ഹരിനാമം എന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ആ ഹരിനാമ ജപത്തിന്റെ ഉദ്ദേശം ഭഗവാനുമായി ബന്ധം സ്ഥാപിക്കുക എന്നത് മാത്രമാണ്.
Giving some speculative interpretation is I'm not taking the holy name as he describes himself and as a real person.
ഹരി നാമം ഭഗവാൻ സ്വയം വിവരിക്കുന്നതുപോലെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നാം ഹരിനാമത്തെ സ്വീകരിക്കാതെ നാം വ്യാഖ്യാനിക്കുമ്പോൾ അത് ശരിയാകുന്നില്ല.
And thinking the glories of the name are exaggerated means I don't understand I'm dealing with God.
അതേപോലെ ഹരിനാമത്തിന്റെ മഹാത്മ്യങ്ങൾ അതിശയോക്തിയാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ നാം അംഗീകരിക്കുന്നില്ല.
Again, none of us like this even as an ordinary person.
ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് ഇത് ഇഷ്ടമല്ല.
If you are the manager of a big company,
ഒരു വലിയ കമ്പനിയുടെ മാനേജറാണ് താങ്കളെങ്കിൽ,
and someone says, oh, you're not really the manager, you're simply the floor sweeper.
പക്ഷേ മറ്റൊരാൾ വന്ന് പറയുന്നു, താങ്കൾ മാനേജർ ഒന്നുമല്ല, ഒരു സാധാരണ തൂപ്പുകാരനാണ്.
You will be insulted.
അത് നമ്മളെ കുറ്റം നമ്മളെ നിന്ദിക്കുന്നതാണ്.
Or if someone says that the way you understand yourself, that's not true. Actually, I will tell you more about yourself than you know.
അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ശരിയായി അറിയില്ല, നിങ്ങളെക്കാളും നല്ലവണ്ണം എനിക്ക് നിങ്ങൾ അറിയാം, ഞാൻ പറയുന്നത് കേൾക്കൂ.
So Krishna does not like this.
ഇത് കൃഷ്ണന് ഇഷ്ടമല്ല.
Okay, now we're going to look at another offense.
അടുത്ത അപരാധം നോക്കാം.
And that is to disobey or disrespect the guru.
ഗുരുവിനെ അനാദരിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ പാലിക്കാതിരിക്കുക.
So the reason that we know about the holy name is from the great acharyas and spiritual masters.
Maha acharyanmarudeyum gurukkanmarudeyum karunyam onnukondu mathramanu namukku harinamathe kurichu endengilum ariyavunnathu.
And we get the holy name from such persons.
Angariyulla vyaktikalil ninnaanu namukku harinamam labhikkunnathu.
So if someone gives you a very valuable gift,
വളരെ വിലപ്പെട്ട ഒരു സമ്മാനം നമുക്ക് ഒരു വ്യക്തി തന്നാൽ,
certainly you should respect the person who gave you the gift.
ആ സമ്മാനം തരുന്ന വ്യക്തിയോട് നമുക്ക് ബഹുമാനം തീർച്ചയായും ഉണ്ടാകണം.
And again we're talking about personal relationships.
ഇവിടെയും നാം വ്യക്തി ബന്ധങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്.
So the person who introduces me to my future spouse or the person who introduces me to my friend, I want to have respect for that person also.
നമ്മുടെ ഭാവി വധുവിനോടോ വരനോടോ നമ്മളെ ബന്ധപ്പെടുത്തുന്ന വ്യക്തി അല്ലെങ്കിൽ ഭാവിയിലുള്ള ഒരു സുഹൃത്തിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന വ്യക്തിയോട് നമുക്ക് തീർച്ചയായും ബഹുമാനം ഉണ്ടാകണം.
And we talked about how we need to respect the devotees of the Lord in general.
പൊതുവേ നാം ഭക്തന്മാരോട് ബഹുമാനമുള്ളവരായിരിക്കണമെന്ന് നേരത്തെ പറഞ്ഞു.
And the guru is a devotee of the Lord with whom we have a very special relationship.
ഗുരുവും ഭഗവാന്റെ ഭക്തനാണ്, പക്ഷേ അദ്ദേഹവുമായിട്ട് നമുക്ക് വളരെ വിശിഷ്ടമായ ബന്ധമാണ് ഉള്ളത്.
We see examples in the scripture of devastation when a person does not respect their guru.
ഒരു വ്യക്തി തന്റെ ഗുരുവിനെ അനാദരിക്കുമ്പോൾ ആ വ്യക്തിക്ക് സംഭവിക്കുന്ന മഹാവിനാശത്തെ കുറിച്ച് ശാസ്ത്രങ്ങളിൽ നമുക്ക് ഉദാഹരണം കാണാം.
When Brihaspati entered the assembly of Indra, Indra did not stand up to receive him.
ഇന്ദ്രന്റെ സഭയിലേക്ക് ഗുരുവായ ബൃഹസ്പതി പ്രവേശിച്ചപ്പോൾ ഇന്ദ്രൻ എഴുന്നേറ്റ് നിന്നില്ല, ബഹുമാനിച്ചില്ല.
Because of that he lost his whole kingdom to the demons.
ആ ഒരു അപരാധം കാരണം തന്റെ പൂർണ്ണ സാമ്രാജ്യവും അസുരന്മാർക്ക് അദ്ദേഹത്തിന് നഷ്ടപ്പെടേണ്ടി വന്നു.
We have our own internal demons.
നമ്മുടെ അകത്തും ആന്തരിക അസുരന്മാരുണ്ട്.
Our desire for material sense enjoyment,
bhaudika indriya truptikkulla aagraham,
our lust and our anger,
nammada kaamam krodham.
Without the guidance of guru, these demons will take over the kingdom of our body and mind.
ഗുരുവിന്റെ നിർദ്ദേശം ഇല്ലെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സുമാകുന്ന സാമ്രാജ്യത്തെ ഈ അസുരന്മാർ ഏറ്റെടുക്കും.
Without a guru, we cannot understand the nature of God. We cannot understand the nature of perfection.
ഈശ്വരന്റെ സ്വഭാവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പരിപൂർണത എന്താണെന്നോ ഒന്നും ഗുരുവിന്റെ സഹായമില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല.
And they are representing God.
അവർ ഭഗവാന്റെ പ്രതിനിധികളാണ്.
They are a jiva, a living being like us, but they are representing God.
നമ്മളെ പോലെ ഒരു ജീവാത്മാവ് ആയിരിക്കാം അവർ, പക്ഷേ അവർ ഭഗവാന്റെ പ്രതിനിധികളായാണ് വർത്തിക്കുന്നത്.
Like a police officer is a citizen just like we are, but the police officer is representing the government.
ഉദാഹരണത്തിന്, ഒരു പോലീസുകാരൻ നമ്മളെ പോലെ ഒരു പൗരൻ തന്നെയാണ്, പക്ഷേ അദ്ദേഹം സർക്കാരിന്റെ പ്രതിനിധിയാണ്.
So we give them special respect.
അതിനാൽ നാം വിശേഷ ബഹുമാനം അവർക്ക് നൽകണം.
So how should we respect guru?
എങ്ങനെയാണ് നാം ഗുരുവിനെ ബഹുമാനിക്കേണ്ടത്?
We should offer our physical obeisances, dandavat, namaskaru. We should offer obeisances to the guru.
ഒരു കാര്യം നാം ചെയ്യേണ്ടത്, നാം ശാരീരികമായി ദണ്ഡവത് പ്രണാമം, നമസ്കാരം അർപ്പിക്കണം ഗുരുവിന്.
The guru's personal property we should not use.
ഗുരുവിന്റെ വ്യക്തിപരമായ സ്വത്തുകൾ നാം നമുക്ക് വേണ്ടി ഉപയോഗിക്കരുത്.
Of course, sometimes Prabhupada would give his personal property to his disciples and ask them to use it.
ചിലപ്പോൾ പ്രഭുപാദ് തന്റെ വ്യക്തിപരമായ സ്വന്തം സ്വത്തുകൾ, ചില അദ്ദേഹം ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഭക്തന്മാർക്ക് നൽകി അവരോട് ഉപയോഗിക്കാൻ പറയും.
That is a general principle.
പക്ഷെ പൊതുവായാണ് നേരത്തെ പറഞ്ഞത്.
We take the water that is washed the feet of guru.
ഗുരുവിന്റെ പാദം കഴുകിയ ജലം നാം സ്വീകരിക്കുന്നു.
And we put that water on our head.
അത് നാം നമ്മുടെ ശിരസിൽ പ്രോക്ഷണം ചെയ്യുന്നു.
Before we worship Krishna, we take permission from guru.
കൃഷ്ണനെ ആരാധിക്കുന്നതിന് മുമ്പെല്ലാം ഗുരുവിന്റെ അനുവാദം തേടുന്നു.
And we should be obedient to the guru.
ഗുരുവിനോട് നമുക്ക് അദ്ദേഹത്തിന്റെ ശിക്ഷണം നാം പാലിക്കണം.
There is no point in taking a guru and then we are disobedient.
ഗുരുവിനെ സ്വീകരിച്ച ശേഷം അനുസരണക്കേട് കാണിച്ചാൽ ഒരു പ്രയോജനവുമില്ല.
Of course, there are some people who are cheaters and pretend to be gurus.
ചില വ്യക്തികൾ ചതിയന്മാരാണ്, ഗുരുക്കന്മാരായി സ്വയം ഞെളിഞ്ഞു നടക്കുന്നു.
But still we should respect the genuine guru.
എന്നാൽ ശരിയായ യഥാർത്ഥ ഗുരുവിനെ നാം തീർച്ചയായും ബഹുമാനിക്കണം.
Now we're going to look at a very interesting offense, and that is not to preach the glories of the holy name to the faithless.
ഇനി ഒരു രസകരമായ അപരാധമാണ്, അതായത് അവിശ്വാസികളോട് ഹരിനാമത്തിന്റെ മഹാത്മ്യം പ്രചരിപ്പിക്കരുത്.
Here again we're going to look at Indra and Brihaspati.
ഇവിടെ വീണ്ടും ഇന്ദ്രന്റെയും ബൃഹസ്പതിയുടെയും ഉദാഹരണമാണ് പറയാൻ
പോകുന്നത്. I'm sorry, not Brihaspati, Durvasamuni.
ഇന്ദ്രനും ദുർവാസമുനിയും.
So Durvasamuni gave Indra a very beautiful and fragrant garland.
ദുർവാസമുനി ഇന്ദ്രനെ വളരെ സുന്ദരവും മണമുള്ള ഒരു മാല നൽകി.
And Indra gave that garland to his elephant carrier.
Indran tande aanakkana aa maala sammanichu.
But the elephant is only an animal.
Pashe aana ennathu mrigam aanallo.
So the elephant threw the garland on the ground and stepped on it.
Appo aana aa maala taale kittu adine chavutti.
Then Durvasamuni cursed Indra to become poor.
അങ്ങനെ ദുർവാസമുനി ഇന്ദ്രനെ ശപിച്ചു നിർധനനാണ്.
And this is considered a great offense.
ഇത് വലിയൊരു അപരാധമാണ്.
Jesus also talked about that. He said, do not give pearls to the pigs and the dogs.
യേശു ക്രിസ്തുവും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതായത് വിലപ്പെട്ട പവിഴം നീച മൃഗങ്ങളായ പന്നികൾക്കും പട്ടികൾക്കും കൊടുക്കരുത്.
They will step on the pearls and then they will simply attack you.
കാരണം ആ കൊടുത്ത പവിഴത്തിൽ അവർ ചവിട്ടിയ ശേഷം ആ കൊടുത്തവനെ ആക്രമിക്കുകയും ചെയ്യും.
Krishna also gives this warning in the Bhagavad Gita in chapter 18, text 67.
ഇതേ വിഷയത്തെക്കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാനും ഒരു താക്കീത് നൽകുന്നുണ്ട്, ഭഗവത്ഗീത 18th അധ്യായം 67th ശ്ലോകം.
He says, don't explain this knowledge to people if they're not austere or devoted or doing service or if they are envious.
തപശ്ചര്യകളും ഭക്തി തപശ്ചര്യകൾ ചെയ്യാത്തവരും ഭക്തി ഇല്ലാത്തവരും അല്ലെങ്കിൽ അസൂയാലുക്കളുമായ വ്യക്തികൾക്ക് ഈ ജ്ഞാനം ഒരിക്കലും പകർന്നു നൽകരുത്.
So does that mean we shouldn't talk about the name to anybody? We should keep it to ourselves?
ഇതിന്റെ അർത്ഥം എന്താണ്? ഹരിനാമത്തെ കുറിച്ച് ആരോടും സംസാരിക്കരുത്, നാം നമ്മളിൽ തന്നെ അത് വെക്കണമെന്നാണോ?
That will also be a problem.
അതും പ്രശ്നമാണല്ലോ.
If we don't share our wealth, that means we are envious of others.
നമുക്ക് കിട്ടിയ ധനം നാം പങ്കിട്ടില്ലെങ്കിൽ നാം മറ്റുള്ളവരോട് അസൂയാലുക്കളാണെന്ന് അർത്ഥം.
We don't want them to be as happy as we are.
നാം എത്ര സന്തോഷവാന്മാരാണോ അത്ര സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ട എന്ന് നാം ചിന്തിക്കുന്നു.
So what are we going to do?
അപ്പോൾ എങ്ങനെയാണ് ഇത് പരിഹരിക്കുക?
We can follow the example of Lord Chaitanya.
ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉദാഹരണം നമുക്ക് പാലിക്കാം.
He would chant the holy name in the street without discrimination.
ശ്രീ ചൈതന്യ മഹാപ്രഭു ഹരിനാമം തെരുവുകളിൽ ഇറങ്ങി ഒരു വിവേചനവും ഇല്ലാതെ നാമം നൽകുമായിരുന്നു.
But he would only explain higher philosophy or rasa to those who were interested and qualified.
എന്നാൽ ഹരിനാമത്തെ കുറിച്ചുള്ള ഉയർന്ന തത്വങ്ങളോ അല്ലെങ്കിൽ രസതത്വങ്ങളോ യോഗ്യരായ ചില വ്യക്തികൾക്ക് മാത്രമേ അദ്ദേഹം പറയാറുള്ളൂ.
Srila Prabhupada specifically states that the guru can give even difficult truths to a student.
Srila Prabhupada പ്രത്യേകം പറയുന്നുണ്ട്, വളരെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള സത്യങ്ങൾ പോലും ഗുരുവിന് അദ്ദേഹം ആഗ്രഹിച്ചാൽ ശിഷ്യന് നൽകാം.
But to one who is not a student, they should be more careful.
പക്ഷേ സ്വന്തം ശിഷ്യനല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിൽ ഗുരു വളരെ സൂക്ഷിക്കണം.
We should not agitate their minds.
ശിഷ്യന്മാരല്ലാത്തവരുടെ മനസ്സ് നാം കലുഷിതമാക്കരുത്.
So we have to see, does somebody really want to hear from me?
അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് ഈ വ്യക്തിക്ക് എന്നിൽ നിന്ന് കേൾക്കാൻ താല്പര്യമുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം.
Do they have some respect for me, even maybe just temporarily, in the role of a teacher?
താൽക്കാലികമായിട്ടെങ്കിലും ഈ കേൾക്കാനിരിക്കുന്ന ജനങ്ങൾക്ക് എന്നോട് ബഹുമാനമുണ്ടോ എന്ന് നാം നോക്കണം.
We can test and say a little something. We can do a test.
നമുക്ക് എന്തെങ്കിലും കുറച്ച് സംസാരിക്കാം.
And see how people respond.
ചെറിയൊരു പരീക്ഷണം. Sorry.
Did you get that?
ചെറിയൊരു പരീക്ഷണം നടത്തിയിട്ട് ആൾക്കാർ എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് നോക്കാം.
The next offense is to blaspheme the Vedic literatures or literatures that are supporting the Vedic version.
ഇനി അടുത്ത അപരാധം വൈദിക ശാസ്ത്രങ്ങളെയോ അല്ലെങ്കിൽ അതിനെ സമർത്ഥിക്കുന്ന മറ്റ് ശാസ്ത്രങ്ങളെയോ നിന്ദിക്കുക.
But without the scriptures we cannot understand who is God and what is the name.
ശാസ്ത്രങ്ങളുടെ സഹായം ഇല്ലാതെ ആരാണ് ഈശ്വരനെന്നോ ഹരിനാമം എന്താണെന്നോ മനസ്സിലാക്കാൻ സാധ്യമല്ല.
We cannot understand what is sin and what is not sin.
പാപം എന്താണെന്നും എന്തല്ലെന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല.
We need the scriptures.
ശാസ്ത്രം നമുക്ക് അത്യാവശ്യമാണ്.
And the scriptures bring us so much joy.
ശാസ്ത്രം നമുക്ക് അത്രയും ആനന്ദമാണ് കൊണ്ടുവരുന്നത്.
But in our modern time people are often disrespectful of scripture.
എന്നാൽ ആധുനിക കാലത്ത് ജനങ്ങൾ പലപ്പോഴും ശാസ്ത്രങ്ങളെ നിന്ദിക്കുന്നു.
They will say, oh, there are so many fantastic stories.
വളരെ വിശ്വസിക്കാൻ പറ്റാത്ത കഥകളൊക്കെയാണ് അതിൽ.
How can we believe all these stories?
ഇതിനെ എങ്ങനെ ഈ കഥകളെ എല്ലാം നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും?
And they may say, and there are so many rules that are from another time.
ഏതോ ഗതകാലത്ത് പല നിയമങ്ങളൊക്കെയാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്.
So even science is giving us many fantastic stories.
പക്ഷേ നാം ആലോചിക്കണം, ആധുനിക ശാസ്ത്രം സയൻസും ഒരുപാട് വിശ്വസിക്കാൻ പറ്റാത്ത കഥകൾ നമ്മൾ എത്തിക്കുന്നു.
And the guru and the sadhus tell us which rules of scriptures we should follow now and which rules we should not.
മാത്രമല്ല ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളിൽ വെച്ച് ഏതൊക്കെയാണ് ഈ സന്ദർഭത്തിൽ ഈ യുഗത്തിൽ നാം പാലിക്കേണ്ടത് എന്നും ഏത് പാലിക്കേണ്ട എന്നും നമ്മുടെ ഗുരുജനങ്ങൾ നമുക്ക് പറഞ്ഞു തരും.
And it is true that some scriptures are written for people on a lower level and some are written for people on a higher level.
ശാസ്ത്രങ്ങളിൽ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ താഴെക്കിടയിലുള്ള ജനങ്ങൾക്കും ചിലത് ഉയർന്ന നിലവാരത്തിലുള്ള ജനങ്ങൾക്കുമാണ്. ഇത് സത്യമാണ്.
So we should follow the most pure scriptures.
അതുകൊണ്ട് ഏറ്റവും പവിത്രമായ ശാസ്ത്രങ്ങളെ നാം അവലംബിക്കണം.
We should reject false materialistic writings that are pretending to be scripture.
ശാസ്ത്രം എന്ന പേരിൽ പൊതുവേ അറിയപ്പെടുന്ന ഭൗതികമായിട്ടുള്ള എഴുത്തുകളെല്ലാം നാം തിരസ്കരിക്കണം.
We should respect scriptures whether in the Vedic or other traditions that are on a lower level.
വൈദിക സംസ്കാരത്തിലുള്ളത് മാത്രമല്ല മറ്റ് സംസ്കാരങ്ങളിലുള്ളതും ഒരുപക്ഷെ താഴെക്കിടയിലുള്ളതുമാണെങ്കിലും അങ്ങനെയുള്ള ശാസ്ത്രങ്ങളെയും നാം ആദരിക്കണം.
And we should study the scriptures under the guidance of guru and sadhus.
ഗുരു സാധു എന്നിവരുടെ നിർദ്ദേശപ്രകാരം മാത്രം നാം ശാസ്ത്രം പഠിക്കണം.
But even if there is something for another age or for a lower scripture, we should still be respectful.
മറ്റൊരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതോ അല്ലെങ്കിൽ കുറച്ച് താഴ്ന്ന നിലവാരത്തിലുള്ള ശാസ്ത്രമോ ആണെങ്കിലും നാം ബഹുമാനിക്കണം അതിനെ.
Now we're going to go to an offense that we should think about very carefully.
ഇനി അടുത്തത് പറയാൻ പോകുന്ന അപരാധത്തെക്കുറിച്ച് നാം സൂക്ഷിച്ച് ചിന്തിക്കണം.
This is the offense of maintaining material attachments even though we are chanting the holy name.
ഈ അപരാധം ഹരിനാമം നാം ജപിക്കുന്നുണ്ടെങ്കിലും ഭൗതികമായ ആസക്തി ഹൃദയത്തിൽ വെച്ച് പുലർത്തുക എന്നുള്ള അപരാധമാണ്.
It is not an offense to have material attachments.
ഭൗതിക ആസക്തികൾ ഉണ്ടാവുക എന്നത് അപരാധമല്ല.
But it is offensive to intentionally maintain them.
പക്ഷേ മനഃപൂർവം ആ ആസക്തികളെ പിടിച്ചു വെക്കുക എന്നുള്ളത് അപരാധമാണ്.
Now please think very carefully.
വളരെ സൂക്ഷിച്ച് ചിന്തിക്കുക.
We understand that the holy name naturally frees us of all of our material attachments.
നമ്മുടെ ഭൗതിക ആസക്തികളെ എല്ലാം സ്വാഭാവികമായും ഹരിനാമം തുടച്ചു മാറ്റും എന്ന് നമുക്കറിയാം.
So we may ask, how is it even possible to have this offense?
അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇത്തരത്തിലൊരു അപരാധം ചെയ്യാൻ സാധിക്കുക?
If the holy name is taking away my material attachments.
നമ്മുടെ ഭൗതിക ആസക്തികളെ സ്വാഭാവികമായി ഹരിനാമം എടുത്തു പോകുന്നുവെങ്കിൽ,
how could I still be maintaining them when I'm chanting? They're going to go away.
അപ്പോൾ ഞാൻ ജപിക്കുമ്പോൾ എങ്ങനെ ഇതിനെ നിലനിർത്താൻ സാധിക്കും? അത് പോകുമല്ലോ.
The secret to this offense is understanding that I need to cooperate with the name.
ഈ അപരാധത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന്റെ പ്രധാന കാര്യം ഹരിനാമത്തോട് നാം സഹകരിക്കണം എന്നുള്ളതാണ്.
And we can understand this offense with a simple example from our own lives.
നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉള്ള ഒരു ദൈനംദിന ഉദാഹരണം വെച്ച് നമുക്ക് ഇതിനെ മനസ്സിലാക്കാം.
So maybe we have some place where we live where we have just thrown all kinds of things over the years.
നാം താമസിക്കുന്ന സ്ഥലത്തിൽ എവിടെയെങ്കിലും പല വർഷങ്ങളായി നാം വേണ്ടാത്ത സാധനങ്ങൾ വലിച്ചെറിയുന്ന ഒരു സ്ഥലമുണ്ടാവും.
Maybe it is a drawer, or maybe a closet, or maybe it's a garage where we have just been putting things and never going through and sorting through them.
ഒരു അലമാരിയോ അല്ലെങ്കിൽ ഒരു മുറിയോ ഏതെങ്കിലും ഒരു ഭാഗം വീട്ടിൽ ഉണ്ടാവാം, പല വർഷങ്ങളായി നാം വേണ്ടാത്തത് വെക്കുന്ന സ്ഥലം.
And now we say, you know, it's time to clean out this area.
അപ്പോൾ നമ്മൾ ഒരു ദിവസം പറയും, ഈ സ്ഥലം നാം വൃത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു.
So we invite over some friends, some family member, please help me to clean this.
അത് വൃത്തിയാക്കാൻ വേണ്ടി നാം ചില കൂട്ടുകാരെയോ കുടുംബാംഗങ്ങളെയോ വിളിക്കാം, എന്നെ സഹായിക്കൂ.
And the friend is going through all of these things.
അപ്പോൾ കൂട്ടുകാരൻ ഈ പാഴ് വസ്തുക്കളിലൂടെ നോക്കി പോവുകയാണ്.
And say, okay, we are going to make 3 piles.
അദ്ദേഹം പറയുന്നു, ഇത് 3 കൂമ്പാരങ്ങളാക്കാം.
Throw away, give away, and keep.
3 കൂമ്പാരങ്ങൾ, ഒന്ന് വലിച്ചെറിയാനുള്ള സാധനങ്ങൾ, ഒന്ന് കൊടുക്കാനുള്ളത്, മൂന്നാമത്തേത് സംരക്ഷിക്കാനുള്ളത്.
So our friend holds up something, it is all full of mold and rotten and broken.
അപ്പോൾ കൂട്ടുകാരൻ ഒരു സാധനം എടുക്കുന്നു, അതെല്ലാം പഴഞ്ഞ് അഴുക്ക് ചെന്ന ഒരു സാധനം.
This must go in the throwaway pile.
ഈ സാധനം വലിച്ചെറിയാൻ ഉപേക്ഷിക്കാനുള്ള വസ്തുവാണ്.
And then if we say, no, no, I want to keep that.
പക്ഷേ നമ്മൾ പറയുന്നു, വേണ്ട വേണ്ട, അതെനിക്ക് വേണം.
And if this happens again and again and again.
പക്ഷേ ഈ കാര്യം വീണ്ടും 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 സംഭവിച്ചാൽ.
So after 3 hours, the only pile is the keep pile.
3 മണിക്കൂറുകൾക്ക് ശേഷം സംരക്ഷിക്കാനുള്ള, ബാക്കി വെക്കാനുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ.
Then our friend will leave.
അപ്പൊ നമ്മുടെ കൂട്ടുകാരൻ സഹി കിട്ട് നമ്മളെ വിട്ടുപോകും.
Our friend will say, I have come to help you get rid of all these unnecessary things, but you refuse to be cooperative.
ആ കൂട്ടുകാരൻ പറയും, നിനക്ക് വേണ്ടാത്ത വസ്തുക്കളെ ഉപേക്ഷിക്കാൻ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, പക്ഷെ നീ എല്ലാം വേണമെന്ന് പറയുന്നു.
So we may keep chanting.
അപ്പോൾ ഇങ്ങനെ നമുക്ക് ജപിച്ചിരിക്കാം.
But if we are trying to hold on to all of our materialistic life,
പക്ഷേ നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നാം അതിനെല്ലാം പിടിച്ചു വെക്കണമെന്ന് ആഗ്രഹിച്ചാൽ,
we will not feel the presence of the name.
ഹരിനാമത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടില്ല.
Finally, we are going to look at a very confusing offense.
വളരെ കുഴപ്പം പിടിച്ച ഒരു അപരാധത്തെ കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യുന്നത്.
It is mentioned in the Padma Purana, Brahmakanda 25:16.
Padma Puranam Brahmakandham Adhyayam 25 Shlokam 16.
Shrivasya Shri Vishnur Ya Iha Guna Nam Adi Sakalam Diya Bhinam Pashyat Sakalu Harinama Hitakara. And there's four different ways we can understand this offense.
ഈ പറയുന്ന അപരാധത്തെ നാല് വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാം.
So in the Srimad Bhagavatam 2.1.11 purport,
Srimad Bhagavatam രണ്ടാം സ്കന്ധം ഒന്നാം അധ്യായം 11-ന്റെ ഭാഗാർത്ഥം,
Srila Prabhupada gives a particular definition of this offense.
ഈ അപരാധത്തിന് ഒരു നിർവചനം Srila Prabhupada നൽകുന്നു.
He says this offense means to see the holy names of the Lord as in terms of worldly distinction.
ഈ അപരാധത്തിന്റെ അർത്ഥം ഹരിനാമത്തെ ഭൗതികമായ വ്യത്യസ്തകളിലൂടെ കാണാൻ ശ്രമിക്കുക.
He said the Lord is known by different names in different places.
പല സ്ഥലങ്ങളിൽ പല രൂപ പല നാമങ്ങളിലാണ് ഭഗവാൻ അറിയപ്പെടുന്നത്.
But any name that designates the Lord is as holy as any other name.
പക്ഷേ ഈശ്വരനെ സൂചിപ്പിക്കുന്ന ഏതൊരു നാമവും മറ്റൊരു നാമത്തിന് തുല്യം തന്നെയാണ്.
He says there is no bar for anyone in any part of creation to chant and glorify the Lord by the particular name of the Lord that is understood locally.
സൃഷ്ടിയിലെ ഏതൊരു ഭാഗത്തും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവിടുത്തെ നാട്ടുനടപ്പനുസരിച്ച് ഈശ്വരനുള്ള നാമം ഉപയോഗിച്ച് ഈശ്വരനെ വിളിക്കാൻ ഒരു വ്യക്തിക്കും തടസ്സമില്ല.
They are all auspicious and one should not distinguish between these names as if they were material commodities.
ഇതെല്ലാം തന്നെ വളരെ മംഗളകരങ്ങളാണ്. ഭൗതികമായിട്ടുള്ള വസ്തുക്കളെ നാം വിവേചിച്ച് കാണുന്നത് പോലെ ഇങ്ങനെയുള്ള നാമങ്ങൾ തമ്മിൽ വിവേചനം അരുത്.
We see this problem within the world and in history.
ഈ ലോകത്തിൽ നാം ലോകത്തിലും നമുക്ക് കാണാം, ചരിത്രത്തിലും ഈ പ്രശ്നം കാണാം.
People will even have wars over which name of God is the right name.
ദൈവത്തിന്റെ ഏത് നാമമാണ് ശരിയായ നാമം എന്നുള്ളതിനെ ചൊല്ലി യുദ്ധങ്ങൾ വരെ നടന്നിട്ടുണ്ട്.
Srila Prabhupada gives another definition of this offense in the Chaitanya Charitamrita Adi Leela 8:24 purport.
Chaitanya Charitamrita Adi Leela 8th adhyayam 24th shlokathinte bhavarthathil ide aparadhathinu mattoru artham Srila Prabhupada nalkunnundu.
And Prabhupada there says that the name and form of the Lord are all auspicious.
Avide Srila Prabhupada parayunu Bhagavante naamavum roopavum ellam mangalakaramaanu.
They are all transcendental and absolute.
എല്ലാം അതീന്ദ്രിയവുമാണ് പരമവുമാണ്.
If one says the Lord is separate from his name, this is the second offense at the lotus feet of the holy name.
അപ്പോൾ ഈ നാമങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞാൽ അത് രണ്ടാം അപരാധമാണ്.
So if we think that the Lord's name is different from the Lord,
ഭഗവാന്റെ നാമം ഭഗവാനിൽ നിന്ന് ഭിന്നമാണെന്ന് കരുതുക.
Then there's a third way that we can understand this offense.
മൂന്നാമതൊരു രീതിയിൽ ഈ അപരാധത്തെ മനസ്സിലാക്കാം.
And this is what we usually recite in our ISKCON temples.
നമ്മുടെ ISKCON ക്ഷേത്രങ്ങളിൽ നാം പറയുന്നത് ഇതാണ്.
This is Prabhupada writing in the Nectar Devotion chapter 8.
ഭക്തി രസാമൃത സിന്ധു അധ്യായം 8-ലാണ് ശ്രീല പ്രഭുപാദ് എഴുതുന്നത്.
where Prabhupada says, if we think the names of the demigods like Lord Shiva or Lord Brahma are equal to or independent of the name of Krishna.
Mahadevan, Brahma, ഇതുപോലെയുള്ള ദേവതമാരുടെ നാമങ്ങൾ വിഷ്ണുവിന്റെ നാമങ്ങൾക്ക് തുല്യമാണെന്ന് കരുതുന്നത് അപരാധമാണ്.
So the demigods want to be seen as servants of the Lord, not equal to the Lord.
തന്റെ ഭഗവാന്റെ സേവകന്മാരായിട്ട് കാണപ്പെടണം എന്നാണ് ദേവതമാർ പോലും ആഗ്രഹിക്കുന്നത്, തുല്യരായിട്ടല്ല.
Then there is a fourth way of understanding this offense.
ഈ അപരാധത്തെ നാലാമതായി മനസ്സിലാക്കാം.
This is given by Sanatan Goswami in his Brihad Bhagavatamrita 1.2.86.
സനാതന ഗോസ്വാമിയുടെ ബൃഹത് ഭാഗവതം എന്ന ഗ്രന്ഥത്തിൽ 1.2.86 ഈ ശ്ലോകത്തിലാണ് പറയുന്നത്.
And this seems to be the opposite of what Prabhupada says in Nectar Devotion.
ശ്രീല പ്രഭുപാദ് ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നതിന്റെ നേരെ വിപരീതമായിട്ട് ഈ അർത്ഥം ചിലപ്പോൾ തോന്നാം.
Where here Sanatan Goswami says it's an offense to see the name of Shiva as separate from the Lord.
Sanatan Goswami parayunu Shivante naamathe bhagavanil ninnu vyathasthamayi karuthunnathu aparadhamaanu.
So how do we understand this?
Idu engane namukku manasilakkam?
We can look at the Brahma Samhita.
Brahma Samhitayil nokkam.
Shivam yata dadi vikara visesha yogat sanjayatena hitata pratigasti hetaya sambhutam api tata samapaitikayat govindamari purushottam maham bhajami. That Krishna is like milk and Shiva is like curds.
Brahma Samhitayil parayunu Sri Krishna Bhagavan paalu poleyum Shivan thairu poleyumaana.
So they are the same and yet they are not the same.
Rendu perum onnaanu pakshe onnalla.
So how do we chant without any form of this offense?
Appo ee aparadham cheyyada namukku engane jepikkam?
We can understand there are many names of God.
ഈശ്വരന്റെ പല നാമങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാം.
There are many ways of attaining God.
ഭഗവാനെ സമീപിക്കാൻ പല മാർഗങ്ങളുണ്ട്.
But there are also like there are many airplanes, not now in the lockdown, but in normal times, there are many airplanes going to Delhi.
നമുക്കറിയാം പല വിമാനങ്ങളുണ്ട്, ദില്ലിയിലേക്ക് പോകുന്ന പല വിമാനങ്ങളും ഉണ്ടാവാം.
But there are also many airplanes that go to other places.
പക്ഷേ ഡൽഹിയിൽ അല്ലാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്ന വിമാനങ്ങളും പലതുമുണ്ട്.
So if I am flying to Delhi on Air India,
ഞാൻ ഡൽഹിയിലേക്ക് എയർ ഇന്ത്യ വഴി പോവുകയാണെങ്കിൽ,
if I think, well, this is the only airline going to Delhi, that is not respectful.
അപ്പോൾ ഈ ഒരു എയർലൈൻ മാത്രമാണ് ഡൽഹിയിലേക്ക് പോകുന്നതെന്ന് ഞാൻ കരുതിയാൽ അത് ശരിയല്ല.
At the same time, I should not think that every plane is going to Delhi.
പക്ഷേ എല്ലാ പ്ലെയിനുകളും ഡൽഹിയിലേക്ക് പോകുന്നു എന്നും ചിന്തിക്കേണ്ട കാര്യമില്ല.
So I should respect every bona fide name of God.
അപ്പോൾ ആധികാരികമായ എല്ലാ നാമത്തെയും ഈശ്വര നാമങ്ങളെയും ബഹുമാനിക്കണം.
I should respect the name of God as equal to God.
ഭഗവാന്റെ നാമത്തെ ഭഗവാന് തുല്യമായി നാം കരുതണം.
I should respect the demigods as servants of God.
ഭഗവാന്റെ സേവകന്മാർ എന്ന രീതിയിൽ ദേവതമാരെ നാം ബഹുമാനിക്കണം.
And still see Krishna as supreme.
എന്നാൽ കൃഷ്ണനെ പരമപുരുഷനായി കാണുകയും വേണം.
So again, for those of you who can read English, we do have a book that explains all of this in depth.
ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി ഇത് ഇനിയും ഗാഢമായി പറയുന്ന പുസ്തകം ഇവിടെ കൊടുത്തിട്ടുണ്ട്.
And it is available on Amazon.
ഇത് ആമസോണിൽ ലഭ്യമാണ്.
It is called The Great Mantra for Mystic Meditation.
ഈ പുസ്തകത്തിന്റെ ശീർഷകം ദിവ്യ ധ്യാനത്തിനുള്ള മഹാമന്ത്രം.
So we have just a few minutes, we could have just a few questions, maybe 4 or 5 questions.
ഏതാനും ചില നിമിഷങ്ങൾ ബാക്കിയുണ്ട്, ചില ചോദ്യോത്തരങ്ങൾ അഭ്യർത്ഥിക്കുന്നു.
You can write them in the chat window. You can write your questions in the chat window. And if they're in Malayalam, then you can also translate them.
Any important point regarding respecting the holy names that people in other religions chant?
Yes.
My question is that many times... many times what happens is we
we say that Hare Krishna Mahamantra is the supreme, and that is how, that is the main thing we want to preach outside. So what should be our attitude when preaching to Christian people? Because we have some Christians in Kerala, they are, some of them are very interested, and a few of them have started chanting Hare Krishna Mahamantra. So in the name of, if we just be very generic, then we may not get these devotees chanting Hare Krishna. So what should be our approach when we go outside?
Do you want to translate that?
Yes, Madhuri. So, അതായത് കേരളത്തിൽ ഒരുപാട് ക്രിസ്ത്യൻസും മറ്റും മതക്കാരും ഉണ്ട്. അതില് നമ്മൾ പ്രചാരം ചെയ്യാൻ പോകുമ്പോൾ ചില ക്രിസ്ത്യൻസ് വളരെ താല്പര്യം കാണിച്ച് അവർ ഭക്തന്മാരാകുന്നു. അവരോട് നമ്മൾ നേരിട്ട് ഡയറക്റ്റ്ലി ഹരികൃഷ്ണ മഹാമന്ത്രം പറയുമ്പോൾ അവരത് സ്വീകരിച്ച് നാമം ജപിച്ചു തുടങ്ങുന്നു. അപ്പോ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരിട്ട് ഹരികൃഷ്ണ മഹാമന്ത്രം അവരോട് ചൊല്ലാമോ, അതോ നിങ്ങളുടെ മതത്തിൽ പറയുന്ന നാമം മാത്രം ജപിച്ചാൽ മതി എന്നാണോ പറയുന്നത്? എന്താണ് ശരിയായ സമീപനം?
I can tell you the story of how Srila Prabhupada dealt with my own father.
Srila Prabhupada Mataji's achanod engane ee oru samibam eduthu nu parayam.
So the first time we met with Srila Prabhupada was in the summer of 1974 in Chicago.
Chicago-il 1974 aam aandil venal kalathaan aadyam achan njangal Prabhupada-ne kandathu.
And my father said, I am visiting the temple, but I have my own religion.
Appa achan Srila Prabhupada-rodu parnju, njan kshetram sandarshikkunnundu, pakshe enikku endeyaya matham undu.
And Prabhupada did not say, oh, you have to change your religion.
Srila Prabhupada paranjilla thangal thangalde matham maattanam ennu.
He said, yes, we are in Chicago.
Adhe parnju, adhe nam Chicago-ilana.
And there are many airplanes going to Chicago.
Oribada vimanangal Chicago-ilekku varunnundu.
And there can be many planes, that is okay.
Pala pala vimanangal undagam, adinu kulappamonnumilla.
But they have to know they are going to Chicago.
Pakshe Chicago-ilekkanu varunnathu ennu ivideku varunna vimanangal ellam ariyam.
Otherwise there is no meaning.
Allengil adinu artham illa.
So religion means to know God and to love him.
മതം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നതാണ്.
If in your religion you are getting to know God and to love him, then that religion is very good.
അപ്പോൾ നിങ്ങളുടെ മതം വഴി നിങ്ങൾക്ക് ഈശ്വരനെ അറിയാനും അദ്ദേഹത്തെ സ്നേഹിക്കാനും സാധിക്കുന്നുവെങ്കിൽ വളരെ നല്ലതു തന്നെ.
And one year later my father became a life member of ISKCON.
ഒരു വർഷത്തിന് ശേഷം എന്റെ അച്ഛൻ ISKCON ലൈഫ് മെമ്പർ ആയി തീർന്നു.
When we left Prabhupada's room, my father looked at me and he said, now I understand why you have come to this society.
Srila Prabhupada sandarshicha shesham purathekku varumbol ente achan enna nokki parnu, nee endukondanu ee Krishnabodha prasthanathil vannathu ennu enikku ippol manasilagunnu.
My father said, I understand why you've come to this society, because your guru is genuinely a holy man.
നീ ഈ പ്രസ്ഥാനത്തിൽ വന്നതിന് കാരണം നിങ്ങളുടെ ഗുരു യഥാർത്ഥമായും ഒരു ദിവ്യ പുരുഷൻ തന്നെയാണ്.
So our presentation should be like that.
അതുകൊണ്ട് നാം അങ്ങനെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്.
If through your religion you are knowing God and loving God, then it is very good.
നിങ്ങളുടെ മതത്തിലൂടെ നിങ്ങൾ ഈശ്വരനെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് വളരെ നല്ലതാണ്.
And maybe we can help you to know and love God also.
നിങ്ങൾക്ക് ഈശ്വരനെ അറിയാനും സ്നേഹിക്കാനും ഞങ്ങൾക്ക് സഹായിക്കാനും സാധിക്കും.
You are understanding about Jesus through your priest, through your minister.
നിങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളുടെ പള്ളിയിലെ അച്ഛൻ വഴിയും പല രീതിയിലും നിങ്ങൾ അറിയുന്നു.
You can also understand about Jesus through the Vedas.
വേദങ്ങൾ വഴിയും യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാൻ സാധിക്കും.
You will become a better Christian.
നിങ്ങൾ ഇനിയും നല്ലൊരു ക്രിസ്ത്യാനിയായി മാറും.
And this is our practical experience.
ഇത് നമ്മുടെ പ്രായോഗികമായ അനുഭവം കൂടിയാണ്.
We are not telling people from Christian background that they have to reject Jesus.
യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കണം എന്ന് നാം ഒരിക്കലും ക്രിസ്ത്യാനികളോട് പറയുന്നില്ല.
In fact, we have many devotees who still respect Jesus and worship Jesus.
യേശുക്രിസ്തുവിനെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പല വ്യക്തികളും ഇപ്പോഴും ഉണ്ട്. ഭക്തന്മാരുണ്ട്.
And they feel they have more deeply understand the teachings and the life of Jesus.
ഇപ്പോൾ അവർക്ക് യേശുക്രിസ്തുവിന്റെ ജീവിതവും ശിക്ഷണങ്ങളും ഇനിയും ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് ഈ ഭക്തന്മാർ വിശ്വസിക്കുന്നു.
So I think we should end here.
മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ
Hare Krishna Mataji, please accept my obeisance. Just a small quick question. What is the reason of inattentive while we do chanting? What is the reason for inattention while we are chanting the holy name?
Do you want to translate that?
Yes. Harinamam jadikimol asrattha varan karanam endana?
We don't think it's so important.
Adap.
We have other things we think are more important.
അതിനെക്കാട്ടിലും പ്രാധാന്യമുള്ള മറ്റു കാര്യങ്ങളുണ്ടെന്ന് നാം ചിന്തിക്കുന്നു.
Or we are simply lazy.
അല്ലെങ്കിൽ നാം അലസരാണ്.
Therefore we should be hearing about the glories of the Lord and the holy name.
അതുകൊണ്ട് ഹരിനാമത്തിന്റെയും ഭഗവാന്റെയും മഹാത്മ്യങ്ങൾ നാം തുടർച്ചയായി കേൾക്കണം.
And we should be associating with people who are convinced in their life of that importance.
ഹരിനാമത്തിന്റെ മഹാത്മ്യം പൂർണ്ണമായി പ്രാധാന്യം മനസ്സിലാക്കിയ ഭക്തന്മാരുമായി നാം തുടരെ സംഘം ചെയ്യണം.
And then try to give some importance even in our physical situation.
നമ്മുടെ ഭൗതികമായ അന്തരീക്ഷവും നാം അതിനു വേണ്ടി ശരിയാക്കണം.
To try to have a special time and place and situation for our chanting.
നമ്മുടെ ജപത്തിന് വേണ്ടി ഒരു പ്രത്യേക സമയവും സ്ഥലവും സാഹചര്യവും നാം ഒരുക്കണം.
Some time and place where we make chanting our priority.
ഹരിനാമത്തിനെ ജപത്തിനെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സമയവും സ്ഥലവും.
And then to be patient and kind with ourselves.
And നാം നമ്മളോട് തന്നെ കരുണ കാണിക്കണം.
We want to be patient and kind with ourselves also.
നാം നമ്മളോട് തന്നെ ഇത് ചെയ്യുമ്പോൾ ക്ഷമയോടെയും കരുണയോടെയും ചെയ്യണം.
I need to go now. You please excuse me.
Hare Krishna.
I need to end now. I hope you will excuse me.
Thank you, Madhavji. Hare Krishna.
Hare Krishna.
Hare Krishna. Hare
Krishna. So, thank you very much, Purnal Mataji, for joining us and giving a wonderful nectarian lecture. Just very useful, and I hope all of us will benefit from that. And so, thank you once again. Hare Krishna.
Hare Krishna.
Hare Krishna.
Thank you so much, Mataji, for giving us such a wonderful class. Hare Krishna.
Hare Krishna. Hare Krishna. Thank you for arranging everything. Hare Krishna.
Hare Krishna.